ഹലോ, ദ ഫോർത്തിന്റെ ഹിസ്റ്ററി സോൺ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതിൻ ലാൽ. ഈ സീരീസിൽ ആദ്യമായി കോഴിക്കോടിന്റെ കഥ.
വർഷം 1766 ഏപ്രിൽ മാസം 27 തീയതി. ഒരു ദുസ്വപ്നം പോലെ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ നിലനിൽക്കുന്ന ആ ഞായറാഴ്ച സാമൂതിരി രാജവംശത്തിൻ്റെ പ്രൗഢിയുടെ അവസാന ദിവസമായിരുന്നു. ചുറ്റും ശത്രുക്കളാൽ വളയപ്പെട്ട് നിസ്സഹായനായ അന്നത്തെ സാമൂതിരി, കോഴിക്കോട്ടെ 117 സാമൂതിരി, ആ ദിവസം വളരെ ദാരുണമായ ഒരു തീരുമാനമെടുത്തു. അതേപറ്റി കോഴിക്കോട്ടുകാർ അറിയുന്നത് ഉയർന്നു കത്തുന്ന തീനാളങ്ങൾ പൊട്ടിത്തെറികളോടെ സാമൂതിരി കോവിലകത്തെ വിഴുങ്ങുന്നത് കണ്ടിട്ടായിരുന്നു. വെടിമരുന്നുകൾ കൊണ്ടുള്ള ആ തീയിൽ ആ സാമൂതിരി ആത്മഹത്യ ചെയ്തു. ചത്തും കൊന്നും നാടുകൾ കീഴടക്കാൻ വിക്കിരനും മാനിച്ചനും അവരുടെ വീരരായ പിന്മുറക്കാരും നൂറ്റാണ്ടുകളോളം പടപുറപ്പെട്ടിറങ്ങിയ കോഴിക്കോട് സാമൂതിരി കോവിലകം കത്തിച്ചാമ്പലായി. പിന്നീടൊരിക്കലും പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം. ആ കത്തിയമരൽ ഒരു പ്രതീകമായിരുന്നു. 600 നിലനിന്ന് എന്നാൽ ഇനി ഒരിക്കലും കോഴിക്കോടിന് വീണ്ടെടുക്കാൻ കഴിയാത്ത പെരുമയുടെയും മേൽക്കോയ്മയുടെയും പ്രതീകം. കോഴിക്കോട് രാജവംശത്തിന് എന്തുകൊണ്ട് ഇത്തരമൊരു ശോചനീയമായ അവസ്ഥ വന്നു? എങ്ങനെയാണ് അത് ഇത്തരമൊരു ദുരന്തത്തിൽ കൊണ്ടെത്തിച്ചത്? സാമൂതിരി വംശത്തിൻ്റെ പതനം പൂർണ്ണമായത് ഒറ്റരാത്രി കൊണ്ടാണെങ്കിലും അതിനുള്ള കാരണങ്ങൾ പതിറ്റാണ്ടുകളായി ഉരുത്തിരിഞ്ഞു വരുന്നവയായിരുന്നു. കോഴിക്കോട് തുറമുഖമായിരുന്നു സാമൂതിരിമാരുടെ സമ്പത്തിൻ്റെ പ്രധാന സ്രോതസ്. എന്നാൽ യൂറോപ്യന്മാരുടെ വരവിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ അവിടെ നിന്നുള്ള കച്ചവടം ഏറെ കുറയാൻ തുടങ്ങി. യൂറോപ്യൻ സൗഹൃദപരമായ നയങ്ങൾ പിന്തുടർന്ന കൊച്ചി, ഗോവ, മംഗലാപുരം പോലെയുള്ള തുറമുഖങ്ങളുടെ വളർച്ചയും കേരളത്തിന് പുറത്ത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും മറ്റുമുള്ള വ്യാപാരത്തിൻ്റെ സ്ഥാനമാറ്റവും ഇതിനൊരു കാരണമായിരുന്നു. മഴയൊക്കെ നന്നായി ലഭിക്കുന്ന ആ രാജ്യങ്ങളിൽ യൂറോപ്യന്മാരുടെ മേൽനോട്ടത്തിൽ കുരുമുളക് വലിയ രീതിയിൽ കൃഷി ചെയ്യാനും മറ്റും തുടങ്ങിയിരുന്നു. നമ്മൾ നോക്കിയാൽ കാണാം, ഇന്നും വിയറ്റ്നാം പോലെയുള്ള കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളാണ് കുരുമുളക് കയറ്റുമതിയിൽ ഏറെ മുൻപിട്ട് നിൽക്കുന്നത്. കൂടാതെ 1600 പകുതിയാകുമ്പോഴേക്കും യൂറോപ്പിലും മറ്റും കുരുമുളകിനോടുള്ള താൽപ്പര്യവും കുറയുന്നുണ്ടായിരുന്നു. മറ്റു തരം മുളകുകളുടെ പ്രചാരവും ഇതിന് ആക്കം കൂട്ടി. കാലിക്കറ്റ് ഹെറിറ്റേജ് ഫോറം കൺവീനർ ശ്രീ സി കെ രാമചന്ദ്രൻ ഇതിനെപ്പറ്റി പറയുന്നത് കേൾക്കും.
രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ട്രേഡിലുള്ള ഷിഫ്റ്റിംഗ് ഓഫ് ട്രേഡാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം ടെക്നോളജിയാണ്. പുതിയ പുതിയ വലിയ വലിയ ഷിപ്പുകൾ വന്നു, നാവിഗേഷൻ സിസ്റ്റംസ് വന്നു. അപ്പോൾ ഈ പഴയ ഈ സെയിൽസ് വെച്ചിട്ടുള്ള അറബി കപ്പലുകൾക്ക് സ്ഥാനമില്ലാതായി. വലിയ കപ്പലുകൾ കൂടെ അടുക്കാൻ പറ്റില്ല. മൂന്നാമത് ടേസ്റ്റിൽ ഡിഫറൻസ് വന്നു. പിന്നെ പെപ്പറിന് കോമ്പറ്റീഷനുമായി, ഇൻഡോനേഷ്യയിൽ നിന്ന് പെപ്പറിന് കോമ്പറ്റീഷനായി.
നിരന്തരമായി കോഴിക്കോട് ഏർപ്പെട്ട യുദ്ധങ്ങൾ മറ്റൊരു കാരണമായിരുന്നു. പോർച്ചുഗീസുകാരോടും ഡച്ചുകാരോടും കൂടെ കൊച്ചി പോലുള്ള അയൽ രാജ്യങ്ങളോടുമുള്ള യുദ്ധങ്ങൾ സാമൂതിരിമാരുടെ സാമ്പത്തിക നിലയെ ബാധിച്ചു. മുൻപ് നടന്ന കുഞ്ഞാലി മരക്കാരുമായുള്ള യുദ്ധങ്ങൾ മുസ്ലിം അറബ് ബന്ധങ്ങളിലും വ്യാപാരത്തിലും വിള്ളലുണ്ടാക്കിയിരുന്നു. നൂറ്റാണ്ടുകളോളം കോഴിക്കോടിൻ്റെ ശക്തിക്കു താങ്ങായി നിന്ന നായർ മുസ്ലിം സൗഹൃദത്തിലും അത് ഉലച്ചിലുണ്ടാക്കി. ഇതിനിടെ കേന്ദ്രീകൃതമായ ഒരു സൈനിക ഭരണ സംവിധാനം ഇല്ലാത്ത കോഴിക്കോടിൻ്റെ രാജ്യവിസ്തൃതിയും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലധികം വളർന്നിരുന്നു. ചരിത്രകാരനായ ശ്രീ വി വി ഹരിദാസ് ഇതേപറ്റി പറയുന്നതൊന്ന് കേൾക്കും.
എനിക്ക് തോന്നുന്നത് ഈ ഡിക്ലൈനിലേക്ക് നയിക്കുന്ന കാരണങ്ങളൊന്നും ഒരു അൺവീൽഡി ആയി. ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലേക്ക്, അവർ സാധാരണ ഭരിച്ചിരുന്ന പ്രദേശത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളും കൂടുകയാണ്. കാരണം അവരുടെ ബഫർ സ്റ്റേറ്റുകളൊക്കെ ഇല്ലാണ്ടായി. അപ്പോൾ അവിടെ പല സ്ഥലത്തും ഈ അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പാലക്കാടുമായിട്ട് പ്രശ്നം, തരൂർ സ്വരൂപമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു. ഈ ഇവിടെ പോയി തൃശ്ശൂർ പിടിച്ചടക്കിയതോടുകൂടി കൊച്ചുമായിട്ട് നേരിട്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഇവർക്ക് ഒരേപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് റിസോഴ്സിലുണ്ടാക്കുന്ന ഒരു പ്രശ്നം കാര്യമായിട്ടുണ്ട്.
പുറം ലോകവുമായി കച്ചവടത്തിൽ ഏർപ്പെടുകയും ലോകത്തിലെ പ്രമുഖ ശക്തികളുമായി ബന്ധമുണ്ടാക്കുകയും ചെയ്തെങ്കിലും അവിടെയെല്ലാം നടക്കുന്ന സൈനികപരവും രാഷ്ട്രീയപരവും സാങ്കേതികപരവുമായുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിലും അതിനനുസരിച്ച് തങ്ങളുടെ ഭരണത്തിലും സൈനിക രീതികളിലും മാറ്റം വരുത്തുന്നതിലും സാമൂതിരിമാർ പരാജയപ്പെട്ടു. വ്യവസ്ഥിതികളിലും യാഥാസ്ഥിതികതയിലും ഊന്നിയുള്ള ഒരു ഫ്യൂഡൽ ഭരണവ്യവസ്ഥയുടെ കുഴപ്പമായിരുന്നു ഇത്. അവരുടെ പട്ടാളത്തെ തന്നെ എടുക്കുക. പോർച്ചുഗീസുകാരുമായുള്ള യുദ്ധങ്ങളിലും മറ്റും യൂറോപ്യൻ സേനകളുടെ തന്ത്രങ്ങളുടെയും ആയുധങ്ങളുടെയും മികവ് സാമൂതിരിമാർ കണ്ടതായിരുന്നു. എന്നാൽ ഒന്നര നൂറ്റാണ്ടിലേറെ സാവകാശം ഉണ്ടായിട്ടും അതിനനുസരിച്ചുള്ള ഒരു കാതലായ മാറ്റം തങ്ങളുടെ സൈന്യത്തിൽ വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. തലമുറകളായി മാറ്റമില്ലാതെ തുടർന്നു വന്ന ഭരണ പിന്തുടർച്ചാ രീതികളും അവരുടെ പതനത്തിന് കാരണമായി.
മൂന്നോ നാലോ കോലങ്ങൾ മൂത്ത ആളാണ് സാമൂതിരിയാവുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു കണ്ടിന്യൂവിറ്റി ഇല്ല. ഭരണ നിർവഹണത്തിൽ ഒരു ഒരു ഗ്രൂമിങ് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഗ്രൂമിങ് സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നില്ല.
ഏതാണ്ട് 1730 മുതലാണ് പശ്ചിമഘട്ടത്തിനപ്പുറത്ത് നിന്നും മൈസൂർ രാജവംശക്കാർ മലബാറിൽ ആക്രമണങ്ങൾ തുടങ്ങിയത്. അടുത്ത രണ്ട് പതിറ്റാണ്ടുകളിലായി ചെറിയ ചെറിയ ആക്രമണങ്ങൾ അവർ നടത്തി. അതെല്ലാം കൂടുതലായും സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചുള്ള കൊള്ളകളുടെ രൂപത്തിൽ ഉള്ളവയായിരുന്നു. സാമൂതിരിയെ അവ ഏറെ ബാധിച്ചതുമില്ല. എന്നാൽ 1750 അവസാനത്തിൽ ഈ ആക്രമണങ്ങളിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായി. അതിന് കാരണം അന്ന് പാലക്കാട് രാജവംശത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നടന്ന അധികാര തർക്കമായിരുന്നു. തരൂർ ആസ്ഥാനമായി ഭരിച്ച അവരുടെ തർക്കത്തിൽ സാമൂതിരി ഇടപെട്ട് ഒരു വിഭാഗത്തെ പിന്തുണച്ചു. രക്ഷയില്ലാത്ത മറുവിഭാഗം മൈസൂർ രാജ്യത്തിൽപ്പെട്ട ഡിണ്ടിഗലിലെ സൈന്യാധിപതിയെ സമീപിച്ചു. ഡിണ്ടിഗൽ എന്നത് ഇന്ന് തമിഴ്നാട്ടിലാണ്, കോയമ്പത്തൂരിനും തെക്കായുള്ള സ്ഥലം. അവിടെയുള്ള അന്നത്തെ ആ സൈന്യാധിപതിയുടെ പേര് പറഞ്ഞാൽ നിങ്ങളറിയാം, ഹൈദരലി. മൈസൂർ ഭരണം തന്നെ പിന്നീട് സ്വയം പിടിച്ചെടുത്ത സമർത്ഥനും ശക്തനുമായ ഹൈദരലി, ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദരലി.
ഇവരുടെ ഒരു ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് നേരിടാൻ പറ്റാത്ത ഒരു അവസ്ഥ, അത് ഒഴിവാക്കാമായിരുന്നു. കാരണം ഹൈദരാലിയെ പോലുള്ള ഒരു ഒരു ആൾ ഇങ്ങോട്ട് കടന്നു വരാനുള്ള പ്രധാന കാരണം ഇവർക്ക് പറ്റിയ പിഴവാണ്. ഈ പാലക്കാട് സ്വാഭാവികമായിട്ട് ഇവരുമായിട്ട് നല്ല ടേംസിലുണ്ടായിരുന്ന ഒരു വിഭാഗമാണ്. യാതൊരു പ്രശ്നവും ഉണ്ടാതിരുന്ന ഒരു ഒരു വിഭാഗമാണ് തരൂർ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ട് പോയി ഉണ്ടാക്കിയ ഈ പ്രശ്നത്തോട് കൂടിയിട്ടാണ് പുതിയൊരാളെ, ഇവർക്കൊരു പുതിയൊരു എതിരാളിയെ കിട്ടുന്നത്, ഈ ഹൈദരാലി.
ഹൈദരാലി പാലക്കാട് ചുരം വഴി 1757 തൻ്റെ 2000 കുതിരക്കാരും 5000 കാലാളുകളുമുള്ള ഒരു പടയെ സാമൂതിരിക്കെതിരായി അയച്ചു. അപ്രതീക്ഷിതമായ ഈ വരവിനെ പ്രതിരോധിക്കാൻ ആ സമയത്ത് മറ്റൊരിടത്ത് കൊച്ചി രാജാവുമായി യുദ്ധത്തിലായിരുന്ന സാമൂതിരിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മൈസൂർ അധികാരികളുമായി ചർച്ച നടത്തി ഒരു യുദ്ധം ഒഴിവാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആക്രമണം നിർത്തി തിരിച്ചു പോകാൻ 1200,000 പണം കൊടുക്കാമെന്ന് സാമൂതിരി ധാരണയാക്കി. മൈസൂർ പട്ടാളക്കാർ തിരിച്ചുപോയി.
ഹൈദരാലിയുടെ ഒരു പവറിനെ ഇവർ കുറച്ച് കണ്ടിരുന്നു. പൊതുവേ കേരളത്തിലേക്ക് മറ്റു പുറത്തുനിന്ന് വരുന്നവർക്ക് ജയിക്കാൻ കഴിയില്ല. ഒന്നിവിടുത്തെ നിറഞ്ഞൊഴുകുന്ന നദികൾ, അപ്പോൾ ഇവിടുത്തെ മൺസൂൺ, ഇതൊന്നും സാധാരണഗതിയിൽ നേരിടാൻ കഴിയാത്തത് കൊണ്ട് കേരളത്തിൽ മറ്റ് പുറത്തുനിന്ന് വന്നവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ ഇതിന് ഈ ഹൈദരാലിയുടെ നേതൃത്വത്തിൽ വന്ന കുതിരപ്പട വളരെ പെട്ടെന്ന് ഇവരെ തോൽപ്പിക്കുന്നു.
എന്നാൽ ഈ ഒരു കരാറിൽ ഏർപ്പെട്ട സാമൂതിരി കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ തന്നെ മരണപ്പെട്ടു. ആ കടം വീട്ടേണ്ട ചുമതല പുതുതായി സ്ഥാനമെടുത്ത ഒരു സാമൂതിരിയുടെ ചുമലിലാണ് വന്നു ചേർന്നത്. ആ ബാധ്യതയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലും സാമൂതിരി ഭരണത്തിൻ്റെ നാശത്തിലേക്കും കലാശിച്ചത്. ഈ കഥയിലെ ദുരന്ത നായകനായ സാമൂതിരിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കോഴിക്കോട് സാമൂതിരി കോവിലകങ്ങളിൽ ഒരു സമയത്ത് സന്താനങ്ങളില്ലാത്തപ്പോൾ വംശം അന്യം നിന്നു പോവാതിരിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ദത്തെടുക്കപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. അത്ര വലിയ കാര്യപ്രാപ്തിയൊന്നുമില്ലാത്ത അയാൾക്ക് കോഴിക്കോടുള്ള സ്വീകാര്യതയും പിന്തുണയും കുറവായിരുന്നു.
സാമൂതിരി കുടുംബത്തിലേക്ക് 1705 ദത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ദത്തെടുക്കുന്ന നീലേശ്വരം ശാഖയിൽ നിന്നുള്ള ആൾക്കാരെയാണ്, തമ്പുരാക്കന്മാരെയും ഒരു തമ്പുരാട്ടിയാണ് എടുക്കുന്നത്. അവരാണ് പിൽക്കാലത്ത് ഈ പറയുന്ന സാമൂതിരിയായിട്ട് മാറുന്നത്. ആ കാലത്താണ് ഇത് ഡിക്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണയ്യരൊക്കെ പറയുന്നുണ്ട്, അന്ന് ദത്തെടുത്തത് നീലേശ്വരം ശാഖയ്ക്ക് പകരം അന്ന് എടുക്കാൻ അവർ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നായിരുന്നു. അപ്പോൾ കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരെയാണ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഈവ്സ് വെച്ചിട്ടുള്ള ഒരു സാധനമാണ്, അങ്ങനെ പറയുന്നുണ്ട്.
നീലേശ്വരൻ ദത്തെടുത്ത സാമൂതിരിക്ക് ഇവിടെ ലോക്കൽ സപ്പോർട്ട് വളരെ കുറവായിരുന്നു. ഇവേ സാമൂതിരി കോലവങ്ങളിലത്തെ യുവരാജാക്കന്മാരും യുവ തലമുറ തന്നെ അദ്ദേഹത്തിനെതിരായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ഈ ബാധ്യതയും ചെന്ന് വന്ന് ചെന്നു വിട്ടു.
അധികാരം ഏറ്റെടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ തിരുവിതാംകൂർ നിന്നുള്ള ആക്രമണത്തിൽ തൃശൂരും മറ്റും അദ്ദേഹത്തിന് നഷ്ടമായി. തിരുവിതാംകൂറിന് വലിയ നഷ്ടപരിഹാരവും അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായി വന്നു. മറ്റൊരു സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രിക്ക് തുല്യനായ മങ്ങാട്ടച്ചൻ ആ പദവി ഉപേക്ഷിച്ചു. 1760 മൈസൂർ ഭരണം പിടിച്ചെടുത്ത ഹൈദർ പണ്ട് കൊടുക്കാമെന്നേറ്റ പണം ചോദിക്കാൻ വേണ്ടി ആളുകളെ കോഴിക്കോടേക്ക് അയച്ചെങ്കിലും ഖജനാവാകെ കാലിയായി കൊണ്ടിരുന്ന കോഴിക്കോടിൻ്റെ കയ്യിൽ ഹൈദറിന് കൊടുക്കാൻ പണമില്ലായിരുന്നു. അങ്ങനെ 1766 ഹൈദരലി കോഴിക്കോട് ആക്രമിക്കാൻ തീരുമാനിച്ചു. ഇത്തവണ വടക്കുള്ള അറക്കൽ ആലി രാജാവായിരുന്നു അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചതും മലബാർ ആക്രമണത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും.
അപ്രാവശ്യത്തെ ഹൈദറിൻ്റെ വരവിൽ സംഭവിക്കുന്നത് അദ്ദേഹം കോലത്തുനാട് വഴിയാണ് വരുന്നത്. അപ്പോൾ കോലത്തുനാട് വഴി കോലത്തുനാടൊക്കെ വളരെ പെട്ടെന്ന് കീഴടങ്ങി, ഇവർ പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന്. എന്നാൽ വടകരയിൽ വെച്ച് ഇവരെ തടയാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ തന്ത്രപരമായിട്ടാണ് ഹൈദരാലി അവിടെ നീങ്ങുന്നതായിട്ട് നമുക്ക് കിട്ടുന്ന വിവരണങ്ങളുണ്ട്. അതിനകത്ത് കാണാം, ഹൈദരാലിയുടെ മുഖ്യ സൈന്യത്തെ ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ ഈ വളരെ ചെറിയൊരു സൈന്യം ഉള്ളൂ എന്നുള്ള ഒരു വിവരമാണ് സാമൂതിരിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ഒരു സ്ഥലത്ത് അതായത് ഇങ്ങനെ ഒരു കടവ് വെച്ചിട്ട് അവിടെ തടയാൻ കഴിയുമെന്ന് ഇവർ പ്രതീക്ഷിക്കാണ്. പക്ഷേ വരുന്നത് വലിയൊരു സൈന്യമാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ തന്നെ ഇവർ തകർന്ന അടിയാണ്. അപ്പോൾ അങ്ങനെ കോഴിക്കോട് വരെയും യാതൊരു പ്രയാസമില്ലാതെ ഹൈദരാലിക്ക് വരാൻ പറ്റുന്നു. രണ്ട്, ഇവിടെ നിന്ന് തന്നെ ഹൈദരാലിക്ക് സപ്പോർട്ട് കിട്ടുന്നു. അലിരാജ, കണ്ണൂരിലെ അലിരാജ കൊലത്തിരിക്കെതിരെ ഹൈദരാലിയാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ തന്നെയുള്ള ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ടായതുകൊണ്ട് ഇവിടുത്തെ ഈ ഭൂപ്രകൃതിയും ഇതൊന്നും അവർക്കൊരു വിഷയമില്ലാതായി മാറി. അത് കൃത്യമായിട്ട് എവിടെ നദികൾ എങ്ങനെ ഏത് വഴി കടക്കണം, എവിടെയാണ് പിന്നെ കടവുള്ളത് എന്നൊക്കെയുള്ള വിവരങ്ങളുള്ള ആൾക്കാരുടെ കൂടെ തന്നെയാണ് വരുന്നത്. സാമൂതിരി വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഹൈദരാലിയെ പൈസ കൊടുത്ത് മടക്കി അയക്കുക എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ ഹൈദരാലിക്ക് ഉണ്ടായിരുന്ന പ്ലാന് ഇത് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു.
എന്തായിരുന്നു ഇങ്ങനെ മലബാർ പിടിച്ചിറക്കുന്നതിൻ്റെ ആവശ്യകത? നമുക്ക് ചരിത്രകാരനായ മനു എസ് പിള്ള പറയുന്നത് ഒന്ന് കേൾക്കാം.
സ്ട്രാറ്റജിക് പർപ്പസസിന് വേണ്ടി കോസ്റ്റൽ ടെറിട്ടറീസ് പിടിച്ചെടുക്കുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു മൈസൂറിന് വേണ്ടി. അപ്പം കേരളത്തിൽ കോഴിക്കോട് ഓഫ് കോഴ്സ് വാസ് ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്. പക്ഷെ അതേ രീതിയിൽ മാംഗ്ലൂരും കൂടെ പിടിച്ചെടുത്ത് അതിനെ ഓൾമോസ്റ്റ് മദ്രാസ് ഒരു കമ്പറ്റേറ്റർ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജിക് സംഭവമാണ് ഈ എക്സ്പാൻഷൻ ഇൻ ടു കോസ്റ്റൽ ഏരിയാസ് ഫ്രോം മൈസൂർ പ്രോപ്പർ.
സാമൂതിരിമാരുടെ പ്രതാപത്തിൻ്റെ ഏറ്റവും വലിയ കെട്ടുകാഴ്ചയായിരുന്നു 12 ഒരിക്കൽ തിരുനാവായയിൽ നടക്കാറുണ്ടായിരുന്ന മാമാങ്കം. 1766 ഒരു മാമാങ്ക വർഷമായിരുന്നു. സാമൂതിരിമാരുടെ അന്ത്യം തലമുറകളായി ജീവിതവ്രതമായെടുത്ത ചാവേറുകൾ ആ വർഷവും പതിവ് പോലെ അവിടെ വന്ന് എണ്ണത്തിൽ ഏറെയുള്ള സാമൂതിരി പടയാളികളുടെ വാളുകൾക്ക് ഇരയായി. എന്നാൽ ചരിത്രത്തിലെ തന്നെ അവസാന മാമാങ്കമായി അത് മാറുമെന്നും ആ സാമൂതിരി കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ജീവൻ വെടിയുമെന്നും അന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കുറച്ചേറെ ഭാവനാത്മകമായി പറഞ്ഞാൽ നൂറ്റാണ്ടുകളായി അവിടെ വന്ന് ആത്മാഹുതി ചെയ്ത ചാവേറുകളുടെ ആത്മാക്കളെല്ലാം ഒടുക്കം സന്തോഷിക്കാൻ പോകുന്ന ദിവസങ്ങളായിരുന്നു കോഴിക്കോട് രാജവംശത്തിന് ഹൈദറിൻ്റെ വരവോടെ ആ വർഷം നേരിടേണ്ടി വന്നത്.
അദ്ദേഹം പല നെഗോസിയേഷൻ നടത്തിയിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് തന്നെ ഹൈദരാലിയെ മീറ്റ് ചെയ്യാൻ കൊല്ലം പന്തലായിന് കൊല്ലത്തുള്ള അനന്തപുരം ക്ഷേത്രത്തിൽ പോയി അവിടെ വെച്ച് മീറ്റ് ചെയ്തൊന്നും വരെ രേഖയുണ്ട്. എന്നിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല, അദ്ദേഹം കോഴിക്കോട്ടേക്ക് വന്നു.
ഇയാൾ ഏതാണ്ട് തടവുപുള്ളി പോലെയായി. കോഴിക്കോട്ട് കോവിലകത്തിന് ചുറ്റും ഈ പാളയം വന്നിട്ട് ഈ ഇവരുടെ പട്ടാളം വന്നിട്ട് തമ്പടിച്ചതോടുകൂടി ഇയാൾക്ക് ഒരു സീജ് ചെയ്ത പോലെയായി. അപ്പോൾ ആ സമയത്തേക്ക് എല്ലാ തമ്പുരാക്കന്മാരെയും തമ്പുരാട്ടിമാരെയൊക്കെ ഓൾറെഡി അയച്ചു കഴിഞ്ഞു, പൊന്നാനിയിലേക്ക് അയച്ചു. പൊന്നാനിയിൽ നിന്ന് അവർ പിന്നീട് തിരുവിതാംകൂറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്.
ഹൈദറിൻ്റെയും പിന്നീട് മകൻ ടിപ്പുവിൻ്റെയും നേതൃത്വത്തിലുണ്ടായിരുന്ന സൈന്യം അന്നത്തെ വളരെ മികച്ച ആധുനിക സന്നാഹങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒന്നായിരുന്നു.
ഒരുപാട് യൂറോപ്യൻ സ്ട്രാറ്റജീസ് പഠിച്ചെടുത്ത് മോഡേണൈസ് ചെയ്തെടുത്ത് ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മിലിറ്ററി മെഷീൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പട്ടാളം. അതിൻ്റെ മുമ്പിൽ സാമൂതിരിയുടെ ഒക്കെ ഒരു ഒരു ഫ്യൂഡൽ ലെവീസ്, ഒരു ഒരു ഡീസെൻട്രലൈസ്ഡ് കൈൻഡ് ഓഫ് മിലിറ്ററി സ്ട്രക്ചറിന് താങ്ങി നിൽക്കാൻ പറ്റിയില്ല. തിരുവിതാംകൂറിൽ ഒരു സെൻട്രലൈസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്, പക്ഷേ സാമൂതിരിയുടെ അടിയിൽ അത് അപ്പം വരെ നടന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇറ്റ് വാസ് റിലേറ്റീവ്ലി ഈസി ഫോർ മൈസോർ ടു സ്വീപ് ഇൻ ടു മലബാർ ആൻഡ് ജസ്റ്റ് യുനോ പിക്ക് അപ്പ് ദ പീസസ് ആസ് ഇറ്റ്സ് രാജാസ് ഹാഡ് നോ ഓപ്ഷൻസ് ബട്ട് ടു ഫ്ലീ.
അങ്ങനെ തൻ്റെ രാജ്യം വെച്ച് കീഴടങ്ങൽ മാത്രമായിരുന്നു സാമൂതിരിയുടെ മുന്നിലുണ്ടായ മാർഗം. എന്നാൽ ഇളമുറ തമ്പുരാക്കന്മാരും വേണാട് പോലുള്ള അയൽ രാജാക്കന്മാരുമൊക്കെ ഇതിന് എതിരായിരുന്നു. കൊടുക്കാനുള്ള പണം കൊടുത്ത് ഹൈദറിനെ തിരിച്ചയക്കാനുള്ള നിർവാഹവും ആ സാമൂതിരിക്ക് ഇല്ലായിരുന്നു.
ഹൈദരാലി വിചാരിക്കുന്നത് പണമൊക്കെ ഇവിടെ കോവിലകത്തുണ്ട്, അപ്പോൾ അത് തരേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ സമയം ഇങ്ങനെ നീട്ടി നീട്ടി പോവുകയാണ്. അപ്പോൾ സാമൂതിരിക്കൊരു തോന്നലുണ്ടാവുകയാണ്, ഇദ്ദേഹം നാളെ ഒരു പക്ഷേ എന്നെ പിടിച്ച് എടുക്കും. അതായത് ഇദ്ദേഹത്തെ പിന്നെ കയ്യാമം, അതായത് ഒരു പക്ഷേ മതം മാറ്റും, ഈ ഒരു ഫീലാണ് അയാൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മാന നഷ്ടപ്പെടുന്നതിന് മുന്നേ ജീവൻ വെടിയാണ് നല്ലത് എന്നൊരു തോന്നലിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് അയാൾ എത്തുക ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വെടിമരുന്ന് അറക്കി തീ കൊളുത്തിയിട്ട് മരിക്കുന്നത്. അപ്പോൾ അത് ഹൈദരാലി പ്രതീക്ഷിക്കുന്ന ഒന്നല്ല.
സാമൂതിരിയുടെ ആത്മഹത്യയോടെ മൈസൂരിൻ്റെ അധീനതയിൽ വന്ന് മലബാറിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥകൾ ആകെ താറുമാറായി. തനിക്ക് തരാനുള്ള പണം എങ്ങനെയെങ്കിലുമൊക്കെ പിരിച്ചെടുക്കാൻ വേണ്ടി ഹൈദർ പല നാട്ടുപ്രമാണിമാരെയും ആക്രമിച്ചു. അന്ന് സമ്പത്തുകൾ ഏറെയുള്ള ഇടങ്ങളായിരുന്നു ആരാധനാലയം. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും അന്ന് കൊള്ളയടിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ എഴുതിയ നിരവധി ചരിത്ര രേഖകൾ ഇതിനൊക്കെയുണ്ട്. എന്നാൽ അതിലേറെ വിശ്വാസ്യതയുള്ള ഒരു ചരിത്രരേഖ നമുക്ക് ലഭ്യമായത് തിരുനാവായയുടെ മറുകരയിലുള്ള തവനൂർ വെള്ളമനയിലെ ഒരു നമ്പൂതിരി എഴുതിയ വിവരണങ്ങളാണ്. മലയാളത്തിലെ തന്നെ ഏറ്റവും പഴയതും വസ്തുനിഷ്ഠവുമായ ചരിത്ര രചനകളിൽ ഒന്നാണ് ഈ രേഖ. പൊന്നാനിക്കടുത്തുള്ള തൃക്കാവ് അമ്പലത്തിൽ തമ്പടിച്ച ഹൈദരാലിയെ നേരിട്ട് സന്ദർശിച്ച് വെള്ള നമ്പൂതിരി നടത്തിയ സംഭാഷണവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കും മലയാളത്തിലെ ആദ്യത്തെ രേഖപ്പെടുത്തിയ അഭിമുഖ സംഭാഷണം. 1782 ഹൈദറിൻ്റെ പെട്ടെന്നുള്ള മരണശേഷം മകൻ ടിപ്പു സുൽത്താൻ ഭരണമേറ്റെടുത്തു. സാമൂതിരി കുടുംബത്തിൽപ്പെട്ട ചില തമ്പുരാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇതിനിടയ്ക്ക് മൈസൂരിനെതിരെ തുടരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇത് അടിച്ചമർത്താനായി അന്നത്തെ പടയാളികളായ നായർ വിഭാഗത്തെ അദ്ദേഹം കൂട്ടക്കൊലകൾ നടത്തി. നിരവധി പേരെ മതപരിവർത്തനം ചെയ്തു. ഒരു കാര്യം ഓർക്കേണ്ടത്, മതമല്ല രാഷ്ട്രീയപരമായ കാര്യങ്ങളായിരുന്നു ഇതിന് പിന്നിൽ എന്നതാണ്. 1785 മുതൽ ടിപ്പുവിനെതിരെ മഞ്ചേരിയിലെ മാപ്പിളമാർ നടത്തിയ കലാപങ്ങൾ ഇതിന് ഉദാഹരണമാണ്.
ടിപ്പു സുൽത്താൻ മലബാർ കീഴടക്കാൻ വരുമ്പോൾ അതിന് എക്കണോമിക്കും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ് പ്രാധാന്യം. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണം, അതുകൊണ്ട് റിലിജൻ ആണ് അതിന് കൊടുത്തിരുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ. ബ്രൂട്ടലായിരുന്നു, ഒരുപാട് അമ്പലങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇതിനെപ്പറ്റിയുള്ള എവിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് ബിക്കംസ് ക്ലിയർ വെൻ വി ലുക്ക് ദറ്റ് 1790s സെയിം ടിപ്പു സുൽത്താൻ ശൃംഗേരി മഠത്തിലെ ജഗദ്ഗുരുവിന് ശിവലിംഗങ്ങൾ അയച്ചു കൊടുത്ത് ഇതിൻ്റെ എങ്ങനെ പൂജ, ഏത് രീതിയിലെ പൂജ അദ്ദേഹം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ ഫൈനാൻസ് മിനിസ്റ്റർ പൂർണയ്യ ഒരു ബ്രാഹ്മണനായിരുന്നു. ഒരു സമയത്ത് ശൃംഗേരി മഠത്തിനെ മറാഠാസ് അറ്റാക്ക് ചെയ്തപ്പം ജഗദ്ഗുരു ടിപ്പു സുൽത്താനോടാണ് എഴുതിയത് വന്ന് സഹായിച്ച് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പം സെയിം കിങ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ഒരു ഒരു ഡിഫറെൻറ്റ് ബിഹേവിയറാണ്.
മലബാർ പിന്നീട് ബ്രിട്ടീഷുകാരും ടിപ്പുവും തമ്മിലുള്ള യുദ്ധക്കളമായി. സാമ്രാജ്യത്വ ശക്തികളായ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ മറ്റൊരു സാമ്രാജ്യത്വ ശക്തിയായ ഫ്രഞ്ചുകാരുടെ സഹായം ടിപ്പുവിന് ഏറെ ലഭിച്ചു. സാമൂതിരി രാജവംശത്തെ പിന്മുറക്കാൻ ബ്രിട്ടീഷുകാരെ അവർക്ക് കഴിയുന്നത് പോലെ സഹായിച്ചു. 1792 ടിപ്പുവിന് മലബാർ ബ്രിട്ടീഷുകാർക്ക് അടിയറവ് വെക്കേണ്ടി വന്നു. ഏഴു വർഷത്തിന് ശേഷം ശ്രീരംഗപട്ടണത്തെ അദ്ദേഹത്തിൻ്റെ കോട്ട ശത്രുക്കളാൽ വളയപ്പെട്ടു. ആ കോട്ടയ്ക്കുള്ളിൽ വച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു.
മലബാർ പിന്നീട് 1792 ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോയതോടുകൂടിയിട്ട് ഈ സാമൂതിരി അന്ന് അധികാരത്തിലേ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് അന്ന് തിരുവിതാംകൂറിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് അത് തിരിച്ചു കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസി അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെല്ലാം ഇല്ലാതാക്കി രാജാവ് എന്നുള്ള പദവി മാത്രം കൊടുത്ത് അവിടെ വയ്ക്കുകയാണ് ചെയ്യുന്നത്.
നമുക്ക് തിരിച്ച് സാമൂതിരിമാരുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. അവർ 600 കോഴിക്കോട് ഭരിച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ വലിയ സംഭാവനകൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. അതിൽ പലതിനും അവർ സഹായഹസ്തമായി പ്രവർത്തിച്ചു.
സാമൂതിരി രാജവംശത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നമ്മുടെ കോസ്മോപോളിറ്റൻ കൾച്ചറാണ് കോഴിക്കോടിൻ്റെ, വേറെ ഒന്നുമില്ല. അതാണ് ഇന്നും കോഴിക്കോടിൻ്റെ മുഖമുദ്ര.
വ്യാപാരം പലരും ഇതിനു മുമ്പും പ്രയോജനപ്പെടുത്തിയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി വ്യാപാരം ഉപയോഗപ്പെടുത്തിയ, അതായത് എല്ലാ തരത്തിലുള്ള വിദേശികളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ, അതുകൊണ്ടാണ് സഞ്ജയ് സുബ്രഹ്മണ്യത്തെ പോലുള്ളവരൊക്കെ അദ്ദേഹത്തെ ട്രേഡ് പ്രൊട്ടക്ടർ മൊണാർക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യാപാര സംരക്ഷക രാജാവാണ് സാമൂതിരി എന്നൊക്കെ പറയുന്നുണ്ട്.
സാംസ്കാരിക രംഗത്തിലും സാമൂതിരി കാലഘട്ടത്തിൻ്റെ സംഭാവന വളരെ വലുതായുണ്ട്. കൃഷ്ണനാട്ടം പോലുള്ള കലകളുടെ സൃഷ്ടിയും രേവതി പട്ടത്താനം പോലെയുള്ള കാര്യങ്ങളിലൂടെ പാണ്ഡിത്യത്തെ പ്രോത്സാഹിപ്പിച്ചതും നിരവധി ക്ഷേത്രങ്ങളും പള്ളികളും പരിപോഷിപ്പിച്ചതുമെല്ലാം ഇതിൽപ്പെടും. അവരുടെ രാഷ്ട്രീയപരമായ സംഭാവന എന്തായിരുന്നു?
അന്നുവരെ ഉണ്ടായിരുന്ന, കേരളത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം മാറ്റിയതാണ്. ആക്രമണോത്സവമായിട്ടുള്ള ഒരു തന്ത്രം, അതേപോലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക, അതാണ് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് വലിയൊരു ഒരു പ്രദേശത്തേക്ക് അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നു. ആ ഒരു തന്ത്രമാണ് പിന്നീട് നമ്മൾക്ക് മാർത്താണ്ഡവർമ്മയിലൊക്കെ, അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ഒരു സംയോജനത്തിന് മാർത്താണ്ഡവർമ്മയൊക്കെ പ്രയോജനപ്പെടുന്നതായിട്ട് കാണുക.
സാമൂതിരി കാലഘട്ടത്തെ മനു പിള്ള എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് ചോദിക്കാം.
സാമൂതിരിമാരുടെ പീക്ക് കാലത്ത് കോഴിക്കോട് എന്ന് വെച്ചാൽ ഒരു വളരെ ഡൈവേഴ്സ്, ഒരു ഫാസിനേറ്റിംഗ് സ്പേസ് ആയിരുന്നു. കാരണം ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ സാമൂതിരിമാർ ഹിന്ദു മോണാക്സ് ആണ്, അമ്പലങ്ങൾ, ആ ഒരു കൾച്ചറുണ്ട്. വേറൊരു സൈഡിൽ കൂടെ നോക്കിയാൽ ലോകത്തിൽ നിന്ന് നിങ്ങൾ എവിടെ നിന്ന് വന്നാലും, ചൈനക്കാരനാവാം, യൂറോപ്യനാവാം, അറബ് ആവാം, എല്ലാവർക്കും കോഴിക്കോട്ട് യു ആർ ഫ്രീ ടു കം, യു ആർ ഫ്രീ ടു സ്റ്റേ, യു ആർ ഫ്രീ ടു ട്രേഡ്, ബട്ട് യു ഓൾസോ ഫ്രീ ടു ബ്രിങ് ഐഡിയാസ്. 1600 ശേഷം ഒരു യൂറോപ്യൻ മിഷണറി അദ്ദേഹത്തിൻ്റെ എഴുതിയ കത്തുകളിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, സാമൂതിരിയുടെ ദർബാർ വെച്ച് തന്നെ, അദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ച് തന്നെ ഹിന്ദു ദൈവങ്ങളെ വരെ ചോദ്യം ചെയ്യാനുള്ള ഫ്രീഡം അയാൾക്കുണ്ടായിരുന്നു. ആൻഡ് സാമൂതിരി വുഡ് ഓൾസോ ആസ്ക് കൗണ്ടർ ക്വസ്റ്റ്യൻസ്, ഡിസ്കസ് ക്രിസ്ത്യാനിറ്റി. ഇന്നത്തെ നമ്മുടെ ഇൻക്രീസിംഗ്ലി ഒരു ക്ലോസ്ഡ് മെൻറ്റാലിറ്റി ആയിട്ടുള്ള ഒരു കാലത്ത്, കൂടുതലും കൂടുതലും ആൾക്കാർ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നീങ്ങുന്ന കാലത്ത്, ആ കോഴിക്കോടിനെ പറ്റി ആലോചിക്കുമ്പോൾ ഐ കീപ് തിങ്കിങ് ദറ്റ് യു നോ ദാറ്റ് ഇസ് പെർഹാപ്സ് വാട്ട് വി ഷുഡ് അസ്പയർ ഫോർ, ആൻഡ് ദാറ്റ് ഓപ്പൺനെസ് ഇസ് പെർഹാപ്സ് വാട്ട് ഷുഡ് ഡിഫൈൻ ഈവൻ മോഡേൺ കേരള ആൻഡ് ദ മോഡേൺ മലയാളി.
കേരള ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ സ്വാധീനം വരുത്തിയ ഭരണവംശമായിരുന്നു സാമൂതിരിമാരുടേത്. അവർ കോഴിക്കോടിനെ അതിൻ്റെ പ്രതാപത്തിലേക്ക് വളർത്തിയെടുക്കുകയും ആ പ്രതാപം നൂറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. ആ നഗരത്തിൽ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും ഏറ്റവും ഉന്നതമായ നിലകളിൽ നിലനിന്ന സമയമായിരുന്നു ആ നൂറ്റാണ്ടുകൾ. എന്നാൽ നമ്മളിൽ എത്ര പേർ ആ ചരിത്രത്തെയെല്ലാം ഇന്ന് ഓർക്കുന്നു? പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ശ്രീ കെ മുഹമ്മദിൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ഒരു കോഴിക്കോട്ടുകാരൻ കൂടിയാണ്.
ഇപ്പം നമ്മൾ ആ പഴയ കോഴിക്കോടിൻ്റെ പ്രതാപം അത് നമ്മൾ മറന്നുപോയി. ആ വലിയ രാജകുടുംബത്തെയും കോഴിക്കോട്ടുകാർ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരൊരു ഐക്കണാണ്. ആ ഐക്കണ് നമ്മൾ പിന്നെ ഏകാധിപത്യത്തോട് കൂടിയല്ല ബന്ധപ്പെടുത്തുന്നത്, അക്കാലത്തിൽ വേൾഡ് ഓർഡർ അതായിരുന്നു. അപ്പോൾ ഈ ചരിത്രത്തെ മുഴുവനും പുനർജീവിപ്പിക്കുകയും അങ്ങനെ ആ പുനർജീവനത്തിലൂടെ ഒരു പുതിയ കോഴിക്കോടിന് കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും.
ദ ഫോർത്തിൻ്റെ ഹിസ്റ്ററി സോൺ പോഡ്കാസ്റ്റ് സീരീസിൽ ആദ്യ സീസണിൽ നിങ്ങൾ കേട്ട കോഴിക്കോടിൻ്റെ കഥ ഇതോടെ അവസാനിക്കുന്നു. ഈ പോഡ്കാസ്റ്റ് സീരീസ് സപ്പോർട്ട് ചെയ്തത് ദി ആർക്കൈവൽ ആൻഡ് റിസർച്ച് പ്രോജക്റ്റ് ആർപോ. റിസർച്ച്, സ്ക്രിപ്റ്റ് ആൻഡ് നറേഷൻ ബൈ ശ്രുതിൻ ലാൽ. മ്യൂസിക് സ്കോറിംഗ് ആൻഡ് മിക്സിംഗ് ബൈ സന്ദീപ് തുളസീദാസ്. അഡീഷണൽ മ്യൂസിക് സ്കോറിംഗ് ബൈ അലൻ ആൻ്റണി. ഇല്ലസ്ട്രേഷൻസ് ബൈ ദേവിക അനിൽ. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ അടുത്ത സീസൺ വരയ്ക്കും ഗുഡ് ബൈ.